തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ പ്രിയ കർത്താവേ, സകല വിനയത്തോടും കൂടെ നിൻ്റെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. നീ വലിയവനായ ദൈവമാണ്, അവിടുന്ന് പരിശുദ്ധനാകുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നാളുകളായി ഞങ്ങൾ അറിഞ്ഞ ഞങ്ങളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണെന്നും മരണത്തെ തോൽപ്പിച്ചവനാണെന്നും ഒരിക്കൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയപൂർവ്വം ചിന്തിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ സകല വിനയത്തോടും കൂടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അധരങ്ങളെ തുറന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചൊല്ലട്ടെ. ഹല്ലേലൂയ. യെസ് ലോർഡ്, വി ഡു വർഷിപ്പ് യു. വി വാണ്ട് ടു സേ താങ്ക് യു ദറ്റ് യു ആർ ദ ലോർഡ് ഹു സേവ്ഡ് അസ് ഫ്രം ദ സിൻ. താങ്ക് യു ലോർഡ് ഫോർ യുവർ എവർലാസ്റ്റിംഗ് ലവ്. വി കാൻ്റ് ഈവൻ കൗണ്ട് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് സോ ഗ്രേസ്, ഇറ്റ് ഈസ് ഓൺലി ഗ്രേസ്. താങ്ക് യു ലോർഡ്. We do praise you, we do worship you and give you thanks. In the name of Jesus we pray. Amen.
നിങ്ങളുടെ മധ്യത്തിലെ ആയിരപ്പനടയായി തീർന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ഗോഡ്ഫ്രി എന്നാണ്. ഞാൻ 87 കർത്താവിൻ്റെ വേലയിലായി ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സാണ്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വേലയ്ക്ക് കർത്താവ് എന്നെ വിളിച്ചത്. 89 മുതൽ വിശ്വവാണിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വവാണി ഒരു മിഷണറി ഓർഗനൈസേഷൻ കൂടിയാണ്. റേഡിയോയിലും കൂടെയുള്ള പ്രക്ഷേപണങ്ങളുണ്ട്, ഒപ്പം തന്നെ മിഷണറി വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഇപ്പോൾ 1811 പേരെ വിശ്വവാണിയോടൊപ്പം ചേർന്ന് കർത്താവിൻ്റെ വേലയിൽ ഭാരതത്തിലായിരിക്കുന്നു. ഏതാണ്ട് 4200 വില്ലേജുകളിലെ ഈ പ്രവർത്തനമുണ്ട്. 24 സംസ്ഥാനങ്ങളിലായിട്ട് 86 ഡിസ്ട്രിക്റ്റുകളിലെ ഈ പ്രവർത്തനമുണ്ട്. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയോർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വചനധ്യാനത്തിനായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയ ലേഖനമാണ്. ഫിലിപ്പിയ ലേഖനം 4 നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4 നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള അധ്യായമാണ്. ഈ രാത്രി ഒരു പ്രസംഗമല്ല, നമ്മൾ ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുകയാണ്. ഒരു ചെറിയ വ്യത്യാസം നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടായിക്കോട്ടെ, ഞാനൊരു തട്ടുപൊളിപ്പം പ്രസംഗമൊന്നും നടത്താൻ പോകുന്നില്ല. കാരണം എക്സ്പോർട്ട് ക്വാളിറ്റി പ്രസംഗമാണ് നിങ്ങളെല്ലാവരും കേൾക്കാറുള്ളത്. എനിക്കധികം പ്രസംഗിക്കാനും അറിയില്ല. ഞാനിന്ന് നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഇലകളൊക്കെ ഒന്ന് പതുക്കെ പൊക്കി നോക്കാം. എവിടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നുവോ അവിടെയൊക്കെ നമുക്ക് കർത്താവിനോട് സ്തോത്രം പറയാം, ശരി കർത്താവ് എന്ന് പറയാം. ദൈവമായ കർത്താവ് നമ്മെ അതിനായിട്ട് ശക്തീകരിക്കട്ടെ. 4 നമുക്ക് വളരെ പരിചയമുള്ള അധ്യായമാണ്. നിങ്ങളെ ഫിലിപ്പിയ ലേഖനം 4 എടുത്തു നോക്കിയാൽ തന്നെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരുപാട് വാക്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ഭാഗത്ത് ഒത്തിരി വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. നോക്കിക്കാൻ നിങ്ങൾ ഫിലിപ്പിയ ലേഖനം 4 ഒന്ന് ശ്രദ്ധയോടെ നോക്കിയാൽ അവിടെ ഏതെല്ലാം വാക്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ട്. 1, 4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഏത് വീട്ടിൽ ചെന്നാലും ഈ ഫിലിപ്പിയ ലേഖനം 4 നിന്നുള്ള ഒരു വാക്യമെങ്കിലും വിശ്വാസികളുടെ ഭവനങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടപ്പുണ്ടാകും. വീണ്ടും നോക്കിയാൽ 7 വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യമാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുമാറാകട്ടെ. വീണ്ടും നിങ്ങൾ നോക്കിയാൽ അതുപോലെ ലോക പ്രശസ്തമായിട്ടുള്ളൊരു വാക്യമാണ് 13 എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മിതയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വില്യം നോർമാനെ കുറിച്ച്, ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്? പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, വില്യം നോർമാൻ. അദ്ദേഹം ഈ വാക്യം എടുത്തിട്ടാണ് വലിയ ഒരു സിസ്റ്റം തന്നെ ലോകത്തിലുണ്ടാക്കിയത്. പക്ഷേ ഹീസ് നോട്ട് എ ബിലീവർ. നമുക്ക് അദ്ദേഹത്തെ അംഗീകരിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അല്ല, അതിൽ നിന്നും വ്യത്യസ്തമാണ്. വീണ്ടും നിങ്ങൾ നോക്കിയാലേ 19 എൻ്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും അവൻ്റെ കർത്താവിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ കൂടി പൂർണ്ണമായി തീർത്തു തരും. നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള വാക്യമാണ്. ഈ ഭാഗത്ത് 4 നിങ്ങൾ നോക്കിയാൽ 4 കാണുന്ന വാക്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള വാക്യങ്ങളാണ്. എല്ലാം പോസിറ്റീവ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം, കർത്താവിലെപ്പോഴും സന്തോഷിക്കുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു, ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും. ഇത്രയും പോരെ നമുക്ക്. പക്ഷെ നിങ്ങൾ ഈ 4 നോക്കിയാൽ ഈ 4 പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഭാഗം എഴുതിയ ആളെ നോക്കിയാൽ യാതൊരു വിധത്തിലും നമുക്ക് അംഗീകരിക്കുവാൻ ഒക്കില്ല. വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇതെഴുതിയ ആൾ കടന്നു പോകുന്നത്. ഇയാൾ പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ഇതെഴുതുമ്പോൾ എവിടെയാണ്? ജയിലിലാണ്, കാരാഗ്രഹത്തിലാണ്. മാത്രമല്ല തൻ്റെ കൈവശം യാതൊന്നുമില്ല. 4 ഒരു പ്രധാന പ്രമേയം തന്നെ ജീവിതത്തിലെ കണ്ടന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സംതൃപ്തിയെക്കുറിച്ച്, തൃപ്തിയായിട്ട് ജീവിക്കുക, ഇതിനെക്കുറിച്ചാണ് 4 സംസാരിക്കുന്നത്. പക്ഷേ പൗലോസിൻ്റെ കയ്യിൽ യാതൊന്നും തന്നെ
ഇല്ല, രണ്ട് മൂന്ന് ചർമ്മലിഖിതങ്ങളും ഒരു പുതപ്പും മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം സംസാരിക്കുകയാണ് ആര് ചെയ്യുന്നത്? പൗലോസ് ചെയ്യുന്നത്. ഒന്നുകൂടി തിരുത്തി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പൈതൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം അവിടെ നിന്ന് പുറത്തു വരികയാണ്. ദൈവത്തിൻ്റെ പൈതൽ എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ജീവിതത്തിൽ യാതൊരു വിധത്തിലും കർത്താവിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുവാനോ പറയുവാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുന്ന ആളാണ് ആരെ? ഒരു ദൈവ പൈതൽ. ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ യാതൊരു തരത്തിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായി സംസാരിക്കുന്നവനാണ് ദൈവപൈതൽ. അതുകൊണ്ട് ദൈവപൈതലെ നോക്കി വെച്ച് നാട്ടുകാരൊക്കെ പറയും, ഇവ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഈ പുള്ളി ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഇങ്ങനെ ഒരു സെപ്പറേഷൻ നമുക്കില്ല എങ്കിൽ നാം സെപ്പറേറ്റഡ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് നോ യൂസ് അറ്റ് ആൾ. എനിക്ക് അമേരിക്ക വന്നപ്പോൾ ഒരു സമാധാനമുള്ള കാര്യം എന്താ അറിയാവോ, ഇവിടെയൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പേടിക്കേണ്ട, കാരണം റോട്ടിലൊന്നും കല്ല് കാണാറില്ല. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങി നാട്ടിൽ പറഞ്ഞു വെച്ചപ്പോഴെങ്കിൽ ചിലപ്പോഴൊക്കെ പേടിക്കേണ്ടി വരും. എന്നാൽ ഏതായിരുന്നാലും പിന്നെ ഇവിടെ എല്ലാവരും വളരെ 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 ജെൻറ്റിലാണ്. എനിവേ, താങ്ക് യു. ഈ ഭാഗത്തോട് നിങ്ങൾക്ക് കടന്നു വരാം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വേറെ ഒരു ആംഗിളിൽ ചില കാര്യങ്ങളാണ്. ഈ ഭാഗത്തേക്ക് കടന്ന് നോക്കിയാട്ടെ. ഇവിടെ നാലാം അധ്യായത്തിലെ പൗലോസ് മൂന്ന് പ്രധാന വിഷയം സംസാരിക്കുന്നുണ്ട്. മൂന്ന് പ്രധാന വിഷയം. ആ പ്രധാന വിഷയത്തെ ഞാൻ നമ്മുടെ പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ പറയാം. ഒന്ന്, എ പീസ്ഫുൾ ലൈഫ്. രണ്ടാമത് പൗലോസ് പറയുന്നത് എ പവർഫുൾ ലൈഫ്. നമ്മുടെ പഠനത്തിന് വേണ്ടിയാണ് ഞാൻ. മൂന്നാമത് പെർഫോമിംഗ് ലൈഫ്. പീസ്ഫുൾ ലൈഫ്, പവർഫുൾ ലൈഫ്, പെർഫോമിംഗ് ലൈഫ്. ഇങ്ങനെ പറയാം, പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് എന്തായിരിക്കും എന്നറിയാവോ? അത് പവർഫുൾ ലൈഫായിരിക്കും. പവർഫുൾ ലൈഫ് ക്യാൻ ബി പെർഫോം. പവർഫുൾ ലൈഫ് ക്യാൻ ബി പെർഫോം. ഇനി താഴോട്ട് വരിക, പവർഫുൾ ലൈഫ് അല്ല പെർഫോം ചെയ്യാത്ത ജീവിതത്തിൻ്റെ കാരണം എന്നറിയാവോ? ദർ ഇസ് നോ പവർ. പവർ ഇല്ലാത്തതിൻ്റെ കാരണം എന്നറിയാവോ? ദർ ഇസ് നോ പീസ്. ജീവിതത്തിൽ സമാധാനമുണ്ടെങ്കിൽ ശക്തി ഉണ്ടാകും. ശക്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ വീക്കാകുന്നതിൻ്റെ കാരണം എന്നറിയാവോ? നമുക്ക് ശക്തിയില്ലാഞ്ഞിട്ടാ. ശക്തിയില്ലാത്തതിൻ്റെ കാരണം എന്നറിയാവോ? നമുക്ക് സമാധാനമില്ലാഞ്ഞിട്ടാ. വളരെ, ഞാൻ വലിയ തത്വമൊന്നും പറഞ്ഞില്ല കേട്ടോ, ചിത്ര നിസ്സാര കാര്യമുള്ളു. നമുക്കെല്ലാവർക്കും പെർഫോം ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, ചിലപ്പോൾ കഴിയാറില്ല, അതിനുള്ള സ്റ്റാമിന ഇല്ല. സ്റ്റാമിന ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? മെൻ്റലി നോട്ട് പ്രിപ്പയർഡ്. ഞാൻ ഈ അടുത്ത ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ, സാംശേട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടിട്ട് അവിടെ പോയി പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പം പുള്ളി പറഞ്ഞു, ഗോഡ്ഫ്രി ഇന്നൊരാൾ വന്നിട്ടുണ്ടായിരുന്നു, മെൻ്റൽ റിട്ടയർഡായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഷീസ് അറൌണ്ട് 300 pounds എന്ന് പറഞ്ഞാൽ 150 kilos. ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ലേഡി, 300 pounds. ആ ഒരു വരുന്ന കണ്ടപ്പോൾ തന്നെ ആളിലൊക്കെ മാറി. എന്നിട്ട് അവർ നടന്ന് അവിടെ ഇവിടെയൊക്കെ പോയി ഇടിച്ച് കോളർ ബോണൊക്കെ ഒടിഞ്ഞു പോയത്രേ, പൊട്ടിപ്പോയെന്ന്. നോക്കുക, വളരെ ശക്തിയുണ്ട്, പക്ഷെ എന്താണെന്നറിയാവോ? മെൻ്റലി നോട്ട് പ്രിപ്പയർഡ് ഓർ സെറ്റ്. മെൻ്റലി സെറ്റല്ല. സെറ്റല്ലാത്തതുകൊണ്ട് ഈ കാണുന്ന ഹ്യൂജ് ബോഡിയെ ഒരു വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നില്ല. തന്മൂലം എന്തല്ല? എന്തില്ല? ശക്തിയില്ല. മാത്രമല്ല പെർഫോം ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. ഇനി പെർഫോം ചെയ്യാതെ വന്നാൽ എന്തുണ്ടാകുമെന്നറിയാവോ? ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. നമ്മൾ ഒരുപാട് വലിയ ശരീരമുണ്ട്, പക്ഷേ മെൻ്റലി സെറ്റല്ലെങ്കിൽ എന്തോ ഉണ്ടാകുമെന്നറിയാവോ? ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. ഇന്ന് പലപ്പോഴും ശക്തിയുള്ള ചില ആളുകളുണ്ട്, പക്ഷേ മെൻ്റലി പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട് സമൂഹത്തിന് എന്താ ഉണ്ടാകുന്നത്? ദ്രോഹമാണ് ഉണ്ടാകുന്നത്. സമൂഹത്തിന് ദ്രോഹമാണ് ഉണ്ടാകുന്നത്. എന്തോ ചെയ്താലും പോസിറ്റീവായിട്ട് ഒന്നും കാണത്തില്ല. നമ്മൾ ചിലർ നോക്കിക്കൊണ്ട് പറയാറില്ലേ, അയ്യോ എന്തുമാത്രം കഴിവുള്ളയാളാ, പക്ഷേ അവനൊന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കത്തില്ല. എന്തോ ചെയ്താലും അതിനകത്തൊരു, നാടൻ ഭാഷയെ പറഞ്ഞ, ഒരു കൊനിഷ്ട് കാണും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ കാണും. അത് കഴിഞ്ഞാൽ ചുരുടി ഡയലോട്ട് ചെയ്തെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ എന്താ പറയുക, ദോഷൈക ദൃക്കുകൾ എന്ന് പറയില്ലേ, എന്ത് ചെയ്താലും കണ്ടാലും അതിനകത്ത് എന്തോ കണ്ടുപിടിക്കും, ദോഷം കണ്ടുപിടിക്കും. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പോൾ തക്കാലം പോകുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഇവിടെ ആദ്യത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം, പീസ്ഫുൾ ലൈഫ്. പീസ്ഫുൾ ലൈഫിനെ കുറിച്ചിവിടെ പറയുന്നത് 7th chapter. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഈ ക്രിസ്തീയ കാലത്തിനൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് അറിയാം. നമ്മൾ പലപ്പോഴും കട്ടൻ പേസ്റ്റ് ഉപയോഗിക്കും. കട്ടൻ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്യങ്ങളിൽ നമുക്കിഷ്ടമുള്ള ഭാഗം എന്ത് ചെയ്യും, അങ്ങ് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അത് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. എനിക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണിത്. ആ ഇഷ്യൂ എന്താണെന്ന് അറിയാം, നമ്മളൊക്കെ ജീവിതത്തിലെ മരണം അതുപോലെ തന്നെ ആക്സിഡൻറ്റ്സ് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലൊക്കെ പാസ്റ്റർമാരും ഉപദേശിമാരൊക്കെ കടന്നു വരും. എന്നിട്ട് അവരെന്തോ പറയും, സഹോദര നിങ്ങൾ പേടിക്കേണ്ട, ദൈവം നിങ്ങളെ കാക്കും. ദൈവം എന്നൊരു ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കും, ദൈവമേ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനത്താൽ ഇവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പ്രശ്നത്തിലൂടെ പോകുന്ന ആൾ മനസ്സിൽ എന്തോ പറയുന്നറിയാവോ, എന്തോ പറയും, നിങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് എനിക്കറിയില്ല, ഒന്ന് ആലോചിച്ച് നോക്കാവോ, എന്തോ പറയും നമ്മൾ. അതെ, പാസ്റ്ററൊക്കെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രശ്നം അനുഭവിക്കുന്നത് ഞാനാണ്. എന്താ ഈ ദൈവസമാധാനം, അതെങ്ങനെയാ, എങ്ങനെയാത് ആ ദൈവത്തിൻ്റെ സമാധാനം നമ്മളുമായിട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പ്രതിപ്രവർത്തനം നടത്തുന്നത്? ദൈവത്തിൻ്റെ സമാധാനം ഏത് മോഡിലാണ്? അതായത് 100,000 രൂപ ആവശ്യപ്പെടുന്ന ഒരാൾ, അയാൾക്ക് 100,000 രൂപ കിട്ടിയാൽ എന്തുണ്ടാകും, സമാധാനം ഉണ്ടാകും. അതാണ് അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ള ഇഷ്യൂ. ആ ഇഷ്യൂവിനെ തരണം ചെയ്യുവാനായിട്ട് ഞാൻ ചെന്നേച്ചും കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ കാക്കും. അവൻ പറയുന്നത് എനിക്കൊന്ന് 100,000 കിട്ടിയാൽ സമാധാനമുണ്ടാകുമെന്ന്. ഞാൻ പറയും ദൈവസമാധാനം നിങ്ങളെ എങ്ങനെയാത്, ആ ദൈവത്തിൻ്റെ സമാധാനം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ സമാധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഒന്ന്, ദൈവത്തിൻ്റെ സമാധാനം നമ്മിൽ പ്രവർത്തിക്കുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയം, ബയോളജിക്കൽ ഹാർട്ടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ഭാരങ്ങളും ഒക്കെ ഉത്ഭവിക്കുന്ന ആ സ്ഥാനം, ആ വട്ടം ഏതാണോ ആ സ്ഥാനത്തെയും പ്ലസ് നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ചിന്തകളെയും ദൈവത്തിൻ്റെ ശക്തി എന്ത് ചെയ്യുമെന്നോ, ഗാർഡ് ചെയ്യും. ദൈവത്തിൻ്റെ ശക്തി നമ്മളെ കാക്കും. ദൈവത്തിൻ്റെ ശക്തി നമ്മളെ കാക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ആരംഭിക്കുന്ന സ്ഥാനത്ത് ഒരു പ്യൂരിറ്റി ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ ചിന്തകളുടെ പാറ്റേൺ, ദ സ്റ്റൈൽ ഓഫ് യുവർ തിങ്കിങ് പാറ്റേൺ വിൽ ബി ഗാർഡഡ് ബൈ ദ ഗാഡ്, ദ ഓൾമൈറ്റി ഗാഡ്. ദെൻ യു ആർ നോട്ട് ഏബിൾ ടു തിങ്ക് എനിതിങ് നെഗറ്റീവ്ലി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്മൾ ചിന്തിക്കുമ്പോൾ 100,000 രൂപ കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാകുമെന്നുള്ളത് ആലോചിച്ചിട്ടാണ് നമ്മൾ എന്തായിത്തീരുന്നത്, സമാധാനക്കേട് നമുക്കുണ്ടാകുന്നത് ഇല്ലേ. നമ്മുടെ സമാധാനക്കേട് ഉണ്ടാകുന്നത് നമ്മൾ 100,000 രൂപ കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് ആലോചിച്ചിട്ടാണ്. ഈ ആലോചനയിൽ ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നാം നിശ്ചയിക്കുന്നതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്നാണ് നമ്മൾ വാശി പിടിക്കുന്നത്. ഞാൻ പുറകെ വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദൈവം നിശ്ചയിക്കുന്നതാണെന്ന് എപ്പോൾ നാം അഡ്മിറ്റ് ചെയ്യുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുവാൻ തുടങ്ങും. ആ നിയന്ത്രണം ഉണ്ടാകുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യാമെന്നു, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് എന്റെ കർത്താവ് അറിയാതെ ഒന്നും വരില്ലെന്നേ എന്നും പറഞ്ഞേച്ച് സമാധാനത്തോടെ മൂടും തട്ടി ഹല്ലേലൂയ പറയാമോ, ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം സമ്മാനിച്ചിരിക്കുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മിൽ ഒരു ക്രിയ ചെയ്യുവാനായിട്ട് ആരംഭിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് കേട്ടോ. എന്നാൽ എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ എന്തോ, എന്നാൽ ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ എന്തുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം എന്നാൽ എന്ന് പറഞ്ഞ് മുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാം മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? ഒന്ന്, കർത്താവിൽ എപ്പോഴും, ഒന്നാമത്തെ ഇഷ്യൂ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കണമെന്നാണ്. റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് ഓൾ എഗെയിൻ ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ്. ആർക്ക് ദൈവത്തിൻ്റെ സമാധാനം കിട്ടുമോ, ആർക്കാണ് ദൈവത്തിൻ്റെ സമാധാനം കിട്ടുന്നത്? ഞാൻ ഇങ്ങനെ പറയാം, എന്നാൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കുന്ന ഒരാൾക്കാണ് ദൈവത്തിൻ്റെ സമാധാനം. ശ്രദ്ധിച്ചാട്ടെ, ഈ റിജോയ്സ് ഇൻ ദ ലോർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ ശരിയായിട്ടുള്ള യൂസേജ് എങ്ങനെയാണെന്ന് അറിയാമോ? അതിൻ്റെ ആ ടെൻസ് മനസ്സിലാക്കണമെങ്കിൽ അത് ഏതാണ്ട് ഇങ്ങനെയാ. ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഭാര്യയും ഭർത്താവും കുറച്ച് ദിവസം ഒരുമിച്ച് താമസിച്ചിട്ട് രണ്ടുപേരും ജോലിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. രണ്ടറ്റത്ത് താമസിക്കുക. അപ്പം ഒരു ദിവസം കൂട്ടുകാരി നോക്കിയപ്പോൾ ഈ പെണ്ണിരുന്ന് പതുക്കെ അങ്ങ് ചിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ പെണ്ണ് മറ്റേ കൂട്ടുകാരി ഒരുമിച്ച് രണ്ട് ഫ്രണ്ട്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവൾ അങ്ങനെ ഇരുന്നങ്ങ് പെട്ടെന്നങ്ങ് ചിരിക്കുന്നു. ഉടനെ ചോദിച്ചു, ഇടി എന്നാ പറ്റിയെന്ന്. അപ്പോൾ തന്നെ അവൾ പറയാം, എന്താ പറഞ്ഞതെന്നറിയാം, അയ്യോ ഞാനേ പുള്ളിക്കാരനെ കുറിച്ചൊന്ന് ഓർത്തുപോയി. നേരെ തിരിച്ചു, വേണ്ട ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് ആദ്യത്തെ സമയത്ത് ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ പിന്നെ അതുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കിക്കുക, എനിക്കറിയത്തില്ല. ഏതായാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നോക്കുക, എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ആ ടെൻസ് അതെന്താണെന്ന്. റിജോയ്സ്. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കുമ്പം, വളരെ ബെസ്റ്റ് ഒരു തിക് ഫ്രണ്ടിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, നമ്മളിങ്ങ് ചിരിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ ആ ചിന്തയിൽ നമ്മളൊന്ന് ഒരു ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് മനസ്സിലായി കാണും നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന്. ഈ ചിന്ത ചിന്തിക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന സന്തോഷം യേശു കർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്നൊക്കെ ഉണ്ടായി. അങ്ങനെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ കാലത്ത് കർത്താവിനെ കുറിച്ച് ചിന്തിച്ച് കാണും. ഇന്ന് ഓഫ് ഡേ ആണല്ലോ എല്ലാവർക്കും. ഇന്ന് ചിന്തിച്ച് കാണും ഉച്ചയ്ക്ക്. എന്നാൽ മൺഡേയും ട്യൂസ്ഡേയും വെനസ്ഡേയും യേശു കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. ചിന്തിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ചുണ്ടിൽ ഒരു തരം ഒരു ചിരി വരാൻ നമുക്ക് ഉണ്ടോ? കർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ടോ? Are you feeling about Jesus? യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ചിന്ത വരുമ്പോൾ നമ്മളെന്താ പറയുന്നത്? അഖിലാണ്ടത്തിന് സൃഷ്ടാവായ കർത്താവായ യേശു ക്രിസ്തു എന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് യാതൊരു വികാരവും തോന്നുന്നില്ലെങ്കിൽ എന്താ അവനെ വിളിക്കേണ്ടത്? അഖിലാണ്ടത്തിന്റെ മുഴുവനും സൃഷ്ടാവായ യേശു കർത്താവ് എന്റെ ഒപ്പം, ഹീസ് വിത്ത് മീ. അവൻ പറയാ, നമ്മൾ നമുക്ക് കിട്ടിയ പ്രൊവിഷൻ എന്താണെന്ന് അറിയാവ, കർത്താവായ യേശുവിനെ എന്റെ യേശു കർത്താവ് നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ, പ്ലസ് അടുത്തത് അവൻ നമ്മെ സ്നേഹിതരെന്ന് വിളിക്കുവാൻ. കർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ടോ? ചുരുങ്ങിയ പക്ഷെ നമ്മുടെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടാകാറുണ്ടോ? പൗലോസ് പറയുക, വീണ്ടും ഒരാൾ ചോദിക്കുക, അല്ലാതെ വല്ല വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ പൗലോസ് എന്തോ പറയും, ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ്, ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ്. ഇനിയും ചോദിച്ചാൽ പൗലോസ് എന്തോ പറയുന്ന അറിയാവോ, ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ്, അൺടിൽ അൺലെസ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു റിജോയ്സ് ഇൻ ദ ലോർഡ്, ദേർ ഇസ് നോ അദർ ഓപ്ഷൻ. വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. ഈ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് പ്രശ്നമുണ്ടാകുമ്പോൾ, സുഹൃത്തുക്കൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ശ്രമിക്കുന്ന കാര്യം എന്തുവാ? വാട്ട് വി ആർ ട്രൈങ് ടു ഡു, അവരെ തമ്മിൽ അവരെ തമ്മിൽ ഒരുമിപ്പിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുന്ന അവസരത്തിൽ നമ്മൾ എന്താ ചെയ്യുക? എന്താ പറയുക? ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മറക്ക്, നിങ്ങൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒന്ന് എന്താ പറയുക, ഒന്ന് എങ്ങനെ ഇരിക്കാനാ പറയുക, മുഖം മുറിപ്പിച്ചിരിക്കാനാണോ പറയാ? അല്ല, ഒന്ന് ഒന്ന് സന്തോഷമായിട്ടിരിക്കും പറയും നമ്മൾ, ഇല്ല ഇത് തന്നെയാ പൗലോസ് പറയുന്നത്, യേശു കർത്താവിൽ നിങ്ങളൊന്ന് ഒന്ന് സന്തോഷമായിട്ടിരിക്കാവോ, യേശു കർത്താവിൽ ഒന്ന് സന്തോഷമായിട്ടിരിക്കാവോ. അങ്ങനെയെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മെ എന്ത് ചെയ്യാൻ തുടങ്ങും? രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഞാൻ ഇങ്ങനെ പറയാം, ഈ സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ വേർപിരിവാണ് കേട്ടോ. സന്തോഷമുണ്ടെങ്കിൽ എന്തുണ്ടാകുന്നറിയാവോ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾ സൗമ്യതയുള്ളവരായിത്തീരും. നമ്മളെല്ലാവരും പറയാറുള്ളതാണ്, കർത്താവേ എനിക്ക് സൗമ്യതയുള്ള നല്ല സൗമ്യതയുള്ള ഒരാളായി ഞാൻ പലപ്പോഴും നമുക്ക് പറ്റാത്തതിൻ്റെ കാരണം എന്താ അറിയാവോ, നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. താഴോട്ട് വരാൻ ഞാൻ ആ ഭാഗം അധികം വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കുറിപ്പ് ഇവിടെ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. രണ്ടാമത്തെ കാര്യം,
ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ, പീസ്ഫുൾ ലൈഫ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഒന്നിനെ കുറിച്ചും
അല്ല, അത് പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, ഞാൻ പറഞ്ഞത് ചില നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ദാണ്ട ഈ മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്, ജസ്റ്റ് സിറ്റിംഗ് ലൈക്ക് ഐഡൽ, ഒന്നിനും പോവില്ല, കാലത്തെഴുന്നേറ്റ് അങ്ങനെ ഇരിപ്പാണ്. അങ്ങനെയുള്ള ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വിചാരപ്പെടരുത് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ അംബീഷ്യസ് ആകരുത് എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ അംബീഷ്യസ് ആകരുതെന്ന് ഒരിക്കലും ദൈവത്തിൻ്റെ വചനം പറയാറില്ല. ചില ആളുകൾ പറയും, ഇല്ല എനിക്ക് ഒന്നിനെ കുറിച്ചൊരു വിചാരമില്ല, എല്ലാം കർത്താവ് നോക്കിക്കൊള്ളുന്നു പറഞ്ഞൊരു മൂലയ്ക്ക് കൈയും കെട്ടിയിരിക്കുന്ന ആളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. കേട്ടോ, വറി ചെയ്യരുതെന്നാണ് പറയുന്നത്, വിചാരപ്പെടരുതെന്നാണ് പറയുന്നത്. നാം എന്ത് ചെയ്യണം? ക്രിയേറ്റീവായി പ്രവർത്തിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ എന്ത് ചെയ്യുന്നതാ? പഠിപ്പിക്കുന്നതാ. ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയോടെ നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. നാം എല്ലാവരും എന്ത് ചെയ്യണം? വളരെ ക്രിയേറ്റീവായിട്ട് മുൻപോട്ട് പോകണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുന്നത്. എന്നാൽ നാം ഒരിക്കലും വറി ചെയ്യരുത്, വിചാരപ്പെടുക. എന്താ ഈ വിചാരപ്പെടുക എന്ന് പറഞ്ഞത്? എന്താ സംഭവം? എന്തുകൊണ്ട് നമ്മൾ ഈ വിചാരപ്പെടുക എന്ന് പറയുന്നതും കഷ്ടത എന്ന് പറയുന്നതും ഒക്കെ തമ്മിലൊരു ഒരു ഇൻ്റർലൂഡ് ഉണ്ട്? കേട്ടോ, മ്യൂസിക്കിലുള്ള പോലെ ഒരു ഇൻ്റർലൂഡ് ഉണ്ട്, ഈ വിചാരപ്പെടുന്നതും കഷ്ടത എന്ന് പറയുന്നതും ഒക്കെ തമ്മിൽ. കഷ്ടത എടുത്തു നോക്കിയാൽ നമുക്കറിയാമല്ലോ, കഷ്ടതയാണ് പലപ്പോഴും, അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് നമ്മെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു ചെയ്യുന്ന ഒരു ഒരേടാക്കി നമ്മെ തീർക്കുന്നത് പ്രോബ്ലംസാണ്, കഷ്ടത. ഞാൻ ഇങ്ങനെ പറയാം, കഷ്ടത എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം, കഷ്ടത മൂന്ന് തരത്തിലുണ്ടാകാറുണ്ട്. കഷ്ടത എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ് സാധാരണ ഉണ്ടാകുക. ഒന്ന്, ഈ പ്രകൃതിയാ ഉണ്ടാകുന്ന കഷ്ടത, പ്രകൃതിയാ ഉണ്ടാകുന്ന കഷ്ടത. എന്താ ഈ പ്രകൃതിയാ ഉണ്ടാകുന്ന കഷ്ടത? കത്രീന വന്ന് അടിച്ചപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തുവാ, ആ ഒരു കൊടുങ്കാറ്റ് അടിക്കുകയാണെന്നിരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട് മാത്രം പോകരുത്, എൻ്റെ വീട് പോകാതെ മറ്റുള്ള വീടുകളൊക്കെ പറന്നു പോയിട്ടും എൻ്റെ കർത്താവ് എന്നെ ഈ ഇങ്ങനത്തെ പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിന് എൻ്റെ വീട് പൊന്തിപ്പോകാതെയും പറന്നു പോകാതെയും സൂക്ഷിക്കാൻ കഴിയുമോ? ഓഫ് കോഴ്സ്, ഞാൻ 100% വിശ്വസിക്കുന്നു. പക്ഷേ കർത്താവ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യത്തില്ല. എന്താ കാരണം? കർത്താവ് ദൈവം ഇന്ന് ഇത് കൃപായുഗമാണ്, ദൈവം ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, പിന്നെ കർത്താവ് എനിക്കും മറ്റവനും തമ്മിലുള്ള വ്യത്യാസം പിന്നെ എന്നതാ? ആ വ്യത്യാസം എന്തുവാണെന്നറിയാവോ? ഒറ്റ കാര്യത്തിലുള്ളൂ, മറ്റവൻ പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യും, ദൈവത്തിൻ്റെ മക്കൾ പ്രശ്നമുണ്ടാകുമ്പോൾ സ്തോത്രം പറയും,
സ്തോത്രം പറയും. ആ സ്തോത്രം പറയുന്നത് കേട്ട് അപ്പുറത്തെ ആൾ ചോദിക്കും, ഇവൻ തന്നെ ഈ കാണിക്കുന്നത്, ഇവൻ പറയുന്നതും ചെയ്യുന്നതും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഓർപ്പിക്കട്ടെ, പ്രകൃതിയിലുണ്ടാകുന്ന കഷ്ടത നമ്മൾ അനുഭവിക്കേണ്ടതാണ് ഒന്ന്. രണ്ടാമത് മറ്റൊരു കഷ്ടതയുണ്ട് കേട്ടോ, അതെന്താണെന്നറിയാവോ? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന, അങ്ങനെ പറയാൻ പറ്റും, കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന കഷ്ടത. എന്തുവാ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന കഷ്ടത? ഇവിടെയാണ് ഞാൻ ഈ വറിയെ കുറിച്ച് പറയാൻ പോകുന്നത്. നമുക്കുണ്ടാകുന്ന വറിയെ എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന കഷ്ടത കൊണ്ട് പലപ്പോഴും നമുക്ക് കഷ്ടതയുണ്ടാകും. ഞാൻ ഇവിടെ വന്ന ഒരാളുടെ കയ്യിൽ 12 credit card ഉണ്ട്, 12 credit card. ഈ 12 credit cardിൽ ഇപ്പൊ പുള്ളിക്കാരൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്നറിയാവോ? സോറി, നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ അങ്ങ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്ക്. 4 credit cardും കൂടി ചേർത്ത് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് കുറവുള്ള ക്രെഡിറ്റ് കാർഡിലേക്ക് ഈ 4 കൂടി അങ്ങ് സ്കൂട്ടി ചെയ്യാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ പുള്ളി ചിന്തിക്കുന്നത് മുഴുവനും രാത്രിയും പകലും ചിന്തിക്കുന്നത് ഇങ്ങനെ വെച്ചാൽ അങ്ങനെ 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 എവിടെയാ പൊട്ടാൻ പോണെന്ന് പുള്ളിക്കും അറിയത്തില്ല, ഇത് എവിടെയാ ഇടിക്കാൻ പോണെന്ന് അറിയില്ല. നല്ല കാര്യം, അങ്ങനെയൊക്കെ പോകട്ടെ. പോയി പോയി അവസാനം എവിടെയെങ്കിലും പെട്ട് പടച്ചു പോകുമ്പോൾ നമ്മൾ എന്താ പറയും? അയ്യോ, എനിക്ക് ഭയങ്കര ഈ കഷ്ടത തുടങ്ങുന്നത് എവിടെയെന്ന് ഞാൻ പറയാം. നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കില്ലാത്തതല്ല. നിങ്ങൾ ദയവായിട്ട് എന്നോട് സഹകരിക്കണം. നമുക്കില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ഒന്ന് പറയാവോ? നമുക്കില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഉണ്മാനും ഉടുപ്പാനും. ആ സിറ്റുവേഷനിൽ ചിന്തിച്ചാൽ നമ്മുടെ പ്രശ്നം എന്തുവാ? ഇല്ല, നമുക്കില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. പിന്നെ എന്താണെന്നറിയാമോ നമ്മുടെ പ്രശ്നം? ആണ്ട്, നിങ്ങൾ ഒന്നുകൂടി ജനുവനായിട്ട് ചിന്തിക്കാമെങ്കിൽ നിങ്ങളുടെ നാവിൻ്റെ തുമ്പി നിപ്പുണ്ട്, അത് താഴോട്ട് വരും. പലർക്കും അറിയാം. ഒരാൾ ആരോ പറഞ്ഞു തോന്നുന്നു, എന്താ നമ്മുടെ പ്രശ്നം എന്നറിയാമോ, നമുക്കില്ലാത്തതല്ല മറ്റൊരാൾക്ക്. നമ്മുടെ പ്രശ്നം നമുക്കൊരു കാർ ഇല്ലാത്തതല്ല. എൻ്റെ കയ്യിൽ ഹോണ്ട ഒഡീസി എന്ന് പറയുന്ന ഒരു ഒഡീസി എന്ന് പറയുന്ന ഏത് വണ്ടിയാ, ഹോണ്ടയുടെ ഹോണ്ടായുടെ ഒഡീസി എന്ന് പറയുന്ന നല്ല വണ്ടി, നല്ല സ്പേസ് ഉള്ള വണ്ടി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്നോടൊപ്പം തന്നെ വന്ന ഡാഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ വന്ന് ജീവിക്കാൻ തുടങ്ങി. അവൻ കഷ്ടത്തിനും ബുദ്ധിമുട്ടിലൊക്കെ പോയത് അവനും ഞാനും വെച്ച് കമ്പയർ ചെയ്താൽ ഞാനാരാണ് അവനാരാണ്. പക്ഷെ അവൻ താണ്ടെ $60,000 കൊടുത്ത് ഒരു ബെൻസിന്റെ സ്പോർട്സ് യൂട്ടിലിറ്റി കാർ വാങ്ങിച്ച് ദേണ്ട പോകുന്നു. ഇതാ നമ്മുടെ പ്രശ്നം. ഇത് അടുത്ത ആൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒന്ന് റിയലൈസ് ചെയ്യാവോ അല്ലേ? അതല്ലേ നമ്മുടെ പ്രശ്നം. എന്താ നമ്മുടെ ഉറക്കം കെടുത്തുന്നത്? എന്താ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്? എവിടെയാണ് നമുക്ക് ഗ്രഡ്ജ് ഫീലിംഗ് ഉണ്ടാകുന്നത്? എവിടെയാണ് നമ്മൾ ഇറിറ്റേറ്റഡ് ആകുന്നത്? എവിടെയാണ് നമ്മൾ ഈ ഇറിറ്റേഷൻ്റെയും ഈ ഗ്രഡ്ജ് ഫീലിംഗിൻ്റെയും ഈ സ്ട്രെസ് എടുത്തതിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ റിസ്കി ആയിട്ടുള്ള ഏരിയകളിലേക്ക് കുതിച്ചു ചാടുന്നത്? ഒടുവിൽ നാം വരുത്തി വെക്കുന്ന കഷ്ടത. രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ. മൂന്നാമത്തെ കാര്യം, ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടതയുണ്ട്. അത് ദൈവത്തിൻ്റെ മക്കൾക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്നതാണ്. അത് എല്ലാവർക്കും കിട്ടത്തില്ല. ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടതയുണ്ട്. അപ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇനി അടുത്ത പോയിന്റ്, അടുത്ത കുറിപ്പ്. പിന്നെ എന്തോ വേണം, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക എത്രയാണ് വേണ്ടത്. എന്ത് ചെയ്യണം പിന്നെ നമ്മൾ? മൂന്നാമത്തെ പോയിന്റാണ് പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയോ, ഇവിടെയാണ് നമ്മൾ ചിലപ്പോൾ പിണങ്ങാൻ പോകുന്നത്. മിക്കവാറും നമ്മൾ തമ്മിൽ പിണങ്ങും. ഏതായിരുന്നാലും പിണങ്ങിയാലും കുഴപ്പമില്ല, പക്ഷേ ദൈവത്തിൻ്റെ വചനം നമുക്ക് പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നാമത് പറഞ്ഞു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക, റിജോയ്സ് ഇൻ ദ ലോർഡ്. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ വറി ചെയ്യാതിരിക്കുക. മൂന്നാമത്, ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ എന്തോ ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മോട് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിപ്പിൻ, നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് അറിയാവോ, സേസ് ദാറ്റ് പെറ്റീഷൻ. സേസ് ദാറ്റ് പെറ്റീഷൻ. നോ, യു ഹാവ് ടു ഇൻഫോം ദ ലോർഡ്. ദൈവത്തെ എന്ത് ചെയ്യുക? ഇൻഫോം ചെയ്യുക, അവനെ അറിയിക്കുക. And the nature of your prayer is a petition. Petition nu parayan endua nammada naattile petition kodukkarund. Petition kodukka, paradi kodukka, paradi kodukkan, petition kodukkan vendi nammal police station il chelliya. Petition okke ezhuthi seriyaaki petition kondu chenna SIA vilichu adeyathane aduthu poyitte nammal aa petition angane vechu paranju adey oru kaanchi cheyanam ee paranjirikkunna aale enikku nannayittu ariya adeham ippo inna samayathe inna salathu avade undayirikkum ningal poyitte adeyathe vegam thanne പിടിക്കണം. അപ്പം പിടിക്കുന്ന സമയം എന്താണെന്ന് ചോദിച്ചാൽ, കാലത്തെഴുന്നേറ്റ് പുള്ളി 8 മണിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വേണം നിങ്ങൾ പോകാൻ. പോകുമ്പോൾ തന്നെ പോയാൽ പോരാ, 4-5 പോലീസുകാരെ കൂടെ കൊണ്ടുപോകണം. പിന്നെ കഴിയുമെങ്കിൽ വെപ്പടും എടുത്തേക്കണം, കാരണം അദ്ദേഹം ഒരു ക്രൂരനാണ്. പിന്നെ പുള്ളി വാചകമൊക്കെ അടിക്കുമോന്നും കേൾക്കണ്ട. ഇങ്ങനെ അങ്ങ് കുറേ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തോ ചെയ്യും പോലീസുകാരെ? SI എന്തോ പറയും? വിവരം അറിയൂ നിങ്ങൾ. ഈ പെറ്റീഷൻ കൊടുത്തേച്ച് നമ്മൾ എന്തെങ്കിലും കമൻസ് പാസ്സാക്കാൻ തുടങ്ങിയാൽ നമ്മുടെ നാട്ടിലെ പോലീസുകാരൻ നല്ല രീതിയിൽ എന്തോ പറഞ്ഞു തരും, ശരിക്കും കിട്ടും. നമ്മളെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോകേണ്ടി വരും. എവിടെ പോയാലും ഇനി കോർട്ടിൽ നമ്മൾ പെറ്റീഷൻ കൊടുക്കാറുണ്ട്, നമ്മൾ ഫയൽ ചെയ്യാറുണ്ട്. ഫയൽ ചെയ്താൽ നമ്മുടെ ഭാഗം കോടതിയിൽ നമുക്ക് പറയാം. കോടതിയെ ഇൻസ്ട്രക്ട് ചെയ്യുവാൻ നമുക്ക് ആർക്കും, ദേർ ഇസ് നോ റൈറ്റ്. ഇവിടെ പോയാലും ഇവിടുത്തെ പോലീസുകാരുടെ അടുത്ത് നിങ്ങൾ ഒരു പെറ്റീഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ടെൽ യു, വി നോ ഹൗ ടു ഡീൽ ഇറ്റ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? യു ഷുഡ് ഇൻഫോം. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറ്? ഒന്ന് ആലോചിക്കാവോ, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണെന്ന്. നമ്മുടെ പോയിന്റ് ഇതാണ്, എന്തുകൊണ്ട് നമുക്ക് സകല ബുദ്ധിയും കഴിയുന്ന ദൈവസമാധാനം ഫീൽ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എന്താ കാര്യം എന്നറിയാവോ, പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞിടത്ത് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വി ബിക്കം ഡയറക്ടേഴ്സ്. നൗ ഡേയ്സ് വി ആർ ഡയറക്റ്റിംഗ് ദ ദൈവത്തോട് നാം ഡയറക്റ്റ് ചെയ്യുക. ദൈവമേ, നിനക്ക് പലതും നാ, അത് നമ്മുടെ ഭാവമാ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുകയില്ല. നമ്മളെന്താ പറയുന്നത് അറിയാമോ, ദൈവമേ യു ഡോണ്ട് നോ തിങ്സ്, യു ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്, ഐ നോ ഇറ്റ് ബെറ്റർ ദാൻ യു. സോ ഐ ക്യാൻ സേ ദാറ്റ്, യാ ക്ലിയർലി ഐ ക്യാൻ സേ ദാറ്റ്, പ്ലീസ് ലിസൺ, ലിസൺ ടു മീ. ഇതാണ് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തു വരുന്ന ഭാവം അല്ലേ? ഇവിടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചേ പറ്റൂ. കാരണം എന്താണെന്നറിയാവോ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നം ദൈവത്തോട് നാം ഇൻസിസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ പ്രശ്നത്തെ അവനോട്, നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് വന്നേക്കെ, ഭർത്താവും ഭാര്യയായിട്ടുള്ള ബന്ധം കേട്ടോ, ഞാൻ കഴിയുമെങ്കിൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, നോക്കട്ടെ പറ്റുമെങ്കിൽ പറയാം. നോക്കുക, ഈ ഭാഗത്തോട്ട് നിങ്ങൾ കടന്നു വന്നാൽ, കുടുംബജീവിതത്തിലേക്ക് വന്നാലേ എവിടെയാണ് പ്രോബ്ലം ഉണ്ടാകാൻ തുടങ്ങാന്നറിയാമോ, രണ്ടുപേരെയും ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ ഇങ്ങനെ പറയുന്നില്ല, ഭാര്യ ഭർത്താവിനെ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് ഞാൻ പറയുന്നില്ല, ഭർത്താവ് ഭാര്യയെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു ഈക്വല ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോകുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് ഇവിടെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ആർക്കും ആരെയും ഡയറക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇതാണ് ലോകപ്രകാരമുള്ളതെങ്കിൽ ഒന്ന് ചിന്തിച്ചുകൂടെ, നമുക്ക് ദൈവത്തെ ഒന്ന് വെറുതെ വിട്ടുകൂടെ, എത്രമാത്രം നാം തമ്പുരാൻ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യു മസ്റ്റ് ഇൻഫോം ഹിം ആൻഡ് ഗിവ് എ ചാൻസ് ടു ഡു ചാൻസ് ടു ഹിം. അവൻ വർക്ക് ചെയ്യട്ടെ, അവൻ പ്രവർത്തിക്കട്ടെ. അവൻ പറയുന്നത് ഇവിടെ പറഞ്ഞു, ഇൻഫോം ചെയ്യുക, അറിയിക്കുക. എത്ര വേണ്ടത്, എങ്ങനെ അറിയിക്കണം? ദ നേച്ചർ ഓഫ് യുവർ പ്രെയർ ഓർ യുവർ ആറ്റിറ്റ്യൂഡ്. പ്രാർത്ഥനയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാവോ, സ്തോത്രത്തോടെ, സ്തോത്രത്തോടെ, ലോങ് ഫേസോട് കൂടിയല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. നാം നമ്മുടെ വികാരങ്ങളുടെ പ്രകടനമല്ല പ്രാർത്ഥന, നമ്മുടെ വികാരവും നമ്മുടെ ദേഷ്യവും നമ്മുടെ സങ്കടവും പ്രകടിപ്പിക്കുവാനുള്ള സ്ഥലമല്ല. ഇഫ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ്, കെൻ യു ഡു ദാറ്റ് ഇൻ ദ കോർട്ട്? കോർട്ടിലെ ജഡ്ജ് എന്ത് പറയുന്നറിയാവോ, ബിഹേവ് യുവർ സെൽഫ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ, കോടതി കഴിയും വരെ കൂട്ടിനകത്ത് കയ്യും പോക്കി നിൽക്കാൻ പറഞ്ഞ് ശിക്ഷിക്കും. ഈ അഖിലാണ്ടത്തിൻ്റെ തമ്പുരാൻ്റെ മുമ്പേ ചെന്ന് നമ്മൾ കാണിക്കുന്ന ചില പരിപാടികൾ കണ്ടാലേ ലിറ്റ് ഒന്ന് റിയലൈസ് ചെയ്യാവോ, കർത്താവേ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നിന്നോട്. നെഗറ്റീവ് ആയിരിക്കാം എനിക്ക്, പക്ഷെ ഞാൻ സ്തോത്രത്തോടെ, കർത്താവേ സ്തോത്രം, എൻ്റെ കാര്യം ഞാൻ നിന്നോട് പറയുകയാ, നീ ഇത്, ഇറ്റ്സ് യുവർ വിഷ്, ഇറ്റ്സ് യുവർ വിൽ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ. ചലഞ്ച് യു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഗാർഡ് ചെയ്യാൻ തുടങ്ങും. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിങ്ങനെയാണ്, ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും, ഗാർഡ് ചെയ്യും. ദേർസ് എ ഫൈറ്റ്, ആ ഫൈറ്റ് ആര് ചെയ്യും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യും. എല്ലാ ഉയർച്ചകളെയും അവൻ എന്ത് ചെയ്യും, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെയൊക്കെ അവൻ ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തു യേശുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കും. അപ്പോഴാണ് ഒരു ദൈവ ഇതിൽ പറയുന്നത്, കർത്താവേ ഈ സന്തോഷം എന്ന് പറയുന്നത്, ഈ സമാധാനം എന്ന് പറയുന്നത് എന്ത് രസമായിട്ടുള്ള കാര്യമാണ്. എന്ത് പ്രശ്നം എനിക്കുണ്ടായിക്കൊള്ളട്ടെ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം എന്നെ. എ പീസ്ഫുൾ ലൈഫ്, ഇതാണ് അവൻ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. എ പീസ്ഫുൾ ലൈഫ്, എ പീസ്ഫുൾ ലൈഫ്, എ പീസ്ഫുൾ ലൈഫ്, സകല ബുദ്ധിയെയും കവിയുന്ന പീസ്ഫുൾ ലൈഫ്. ഈ ജീവിതമല്ലേ നമുക്ക്, ഇതല്ലേ നമുക്ക് വേണ്ടത്? ആകുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? പീസ്ഫുൾ ആയിട്ട് ലോകത്ത് ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പീസ്ഫുൾ ലൈഫ് തരുവാൻ കഴിയുന്ന കർത്താവ്. വീണ്ടും വരിക, രണ്ടാമത്തെ കാര്യം, പവർഫുൾ ലൈഫ്. ഞാനത് വളരെ വേഗത്തിൽ ഓടിച്ചു പോകാം. പവർഫുൾ ലൈഫ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ രണ്ട് വാക്യങ്ങൾ വായിക്കട്ടെ, 8-9 വാക്യങ്ങൾ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ഓക്കെ ചിന്തിച്ചുകൊള്ളുവിൻ. 1-2, എന്നോട് പഠിച്ചും ശ്രദ്ധിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. ഓക്കെ, 1 ചിന്തിക്കുക, പ്രവർത്തിക്കുക. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നാൽ അത് ഞാൻ പിന്നീട് പറയാം. ഈ ലോകത്തിൽ ആരെ പവർഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ലോകത്തിൽ ശക്തിയുള്ള ജീവിതം നയിക്കുവാൻ, ലോകത്തിലെ ശക്തി എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യത്തിലാണ് ഈ ശക്തി അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ലോകത്തിൽ പറയാറുണ്ട് മസിൽ പവർ ആൻഡ് മണി പവർ, അല്ലേ? മസിൽ പവർ എന്ന് പറയും, മണി പവർ എന്ന് പറയും. ഞാൻ ഇങ്ങനെ പറയാം, മസിൽ പവറും മണി പവറും ഉണ്ടാക്കാൻ ദൈവത്തിൻ്റെയോ പിശാചിൻ്റെയോ കൂട്ട് വേണമെന്ന് ഇല്ല. കാശുണ്ടാക്കാനും ആരോഗ്യമുണ്ടാകുവാനും ദൈവത്തിൻ്റെയോ പിശാചിൻ്റെയോ കൂട്ടുണ്ടാകണമെന്ന് ഇല്ല. ഇല്ലാതെയും ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താ അറിയാവോ? അതിൻ്റെ കാരണം എന്താ? ദൈവം സൃഷ്ടിച്ച ഈ ശരീരത്തെ, ആ ശരീരത്തിൻ്റെ മിടുക്കും അതിൻ്റെ ആ സൃഷ്ടിതാവിൻ്റെ കഴിവിൻ്റെ പ്രദർശനവുമാണ് നമ്മുടെ ഈ ശരീരം. ആ ശരീരത്തെ ശരിയായി ഉപയോഗിച്ചാൽ എന്തുണ്ടാകും? ആരോഗ്യമുണ്ടാകും. അവനെ ചിന്തിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കാശുണ്ടാക്കാനും അവനെ കൊണ്ട് പറ്റും. ദൈവം അവൻ്റെ മുട്ടുകാലൊന്നും തലയൊടിക്കാൻ ഇപ്രാവശ്യം ഈ കാലഘട്ടത്തിൽ ഇല്ല, വരത്തില്ല. നമ്മൾ പലപ്പോഴും അതിശയിക്കാറില്ലേ, ദുഷ്ടന്മാരായി നടക്കുന്ന ആളുകൾ, യാതൊരു ദൈവഭയവുമില്ലാത്ത ആളുകൾ, അവൻ കുമിഞ്ഞുകൂടുകയാണ് സമ്പത്ത്. എന്താ കാരണം? ദൈവം അവനെ അവൻ്റെ മുട്ടിൻ്റെ കാലെ തല്ലി ഓടിക്കാൻ പിന്നാലെ ഓടിപ്പോകുന്നില്ല ഇന്നത്തെ കാലത്ത്. കാരണം എന്താ? ഈ കൃപായുഗത്തിൻ്റെ ഔദാര്യം അവനും, അവൻ കോപത്തെ എന്ത് ചെയ്യുകയാ? ചരലിച്ചു വെക്കുകയാണ്. അതുകൊണ്ട് ഒന്ന്, മണി പവർ ആൻഡ് മസിൽ പവർ. രണ്ടാമത് മറ്റൊരു ശക്തിയുണ്ട് കേട്ടോ. ആ ശക്തി എന്താണെന്ന് അറിയാവോ? പിശാചിൻ്റെ ശക്തി. പൈശാചികമായും നമുക്ക് പവർഫുൾ ആകാം, അല്ലെ? തോക്ക് പിടിച്ചവനും ഇന്ന് ആരാ? നിങ്ങൾ പറയുമ്പോൾ പിശാചിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ആ കൊമ്പും കാൽബുരതൊക്കെ ഉള്ള ആളുടെ ശക്തിയെ കുറിച്ച് ചിന്തിക്കേണ്ട. ഞാൻ ഇങ്ങനെ പറയാം, അതും ശരിയായിരിക്കാം. എന്നാൽ ഞാൻ ഇങ്ങനെ പറയാം, കയ്യിൽ തോക്ക് പിടിച്ച് നിൽക്കുന്നവനും ആരുടെ ശക്തിയാ? കില്ലിംഗ് എന്ന് പറയുന്ന ആരുടെയാ? ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന പൈശാചികമാ. പൈസ ഡിസ്ട്രക്ഷനെ ബട്ടനും കൈ പിടിച്ച് കറുത്ത ബ്രീഫ് കൈഫ് പിടിച്ച് നടക്കുന്നവനും വെളുത്ത ബ്രീഫ് കൈഫ് പിടിച്ച് നടത്തുന്നവനും. അവന് ചൊല്ലുണ്ടല്ലോ, ബ്ലാക്ക് ഒരു ബ്രീഫ് കേസ് ഉണ്ടെന്ന് പറയാറ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലാണ് അറ്റോമിക് എനർജിയുടെ അല്ലെങ്കിൽ അറ്റോമിക് കൺട്രോളിൻ്റെ ബട്ടൺ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു മിക്സ് ഉണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് ശരിയാ. എങ്കിൽ തന്നെ അതിൻ്റെ അൾട്ടിമേറ്റ് പവറുള്ള രണ്ട് ശക്തികളുണ്ടായിരുന്നു. ഒന്ന് അമേരിക്ക, മറ്റൊന്ന് റഷ്യ. പണ്ട് അങ്ങനെയൊക്കെ പറയുന്നു കേട്ടിരുന്നു. രണ്ട് കൂട്ടർ എന്തുവാ? വെപ്പൺ കാണിക്കുന്ന ശക്തിയൊക്കെ പ്യുവർലി നെഗറ്റീവ്. ആ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ പൈശാചികമായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ പറയല്ലേ, പ്രസിദ്ധിയുമുണ്ട്, പിന്നെന്തുണ്ട്? അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? യു ക്യാൻ ബിക്കം എ ഫേമസ് മാൻ ഇൻ ടു വേയ്സ്. എങ്ങനെയാ? പ്രസിദ്ധി ആർജിക്കാൻ നമുക്ക് പിന്നെ കുപ്രസിദ്ധിയും ആർജിക്കാം. കുപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ 10 പേരെ കയറി അങ്ങ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ലോകം മുഴുവൻ പ്രസിദ്ധനാകും. സോ നെഗറ്റീവായിട്ട് മനുഷ്യൻ എന്താകാം? പവർഫുൾ ആകാം. എന്നാൽ ഇതിനെയൊക്കെ വെല്ലുന്നതാണ് സ്പിരിച്വൽ പവർ, ആത്മീക ശക്തി. അത് ലഭ്യമാകുന്ന എപ്പോഴാണെന്നറിയാവോ? ദൈവം നമ്മോട് കൂടി. നമ്മുടെ പ്രത്യേകത എന്താ? എന്നതാ നമ്മുടെ പ്രത്യേകത? നമ്മുടെ പ്രത്യേകത ഒറ്റ കാര്യമേ ഉള്ളൂ, അഖിലാണ്ടത്തിന് സൃഷ്ടാവായ ദൈവം തമ്പുരാൻ നമ്മോടൊപ്പം ഉണ്ട്. അവൻ ഈ ചെറിയ കൂട്ടത്തിന്റെ ഒപ്പമുണ്ട്, അവൻ നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശക്തിയുടെ പവർഫുൾ ലൈഫ്. ഒന്ന് ചിന്തിക്കാവോ, ഈ സമയത്ത് ആ പൗലോസ് എവിടെ ഇരിക്കുന്നത്? കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അകത്തെ തടവിൽ എല്ലാവരാലും അപമാനിതനായിട്ടിരിക്കുക. പക്ഷെ പൗലോസ് ക്ലെയിം ചെയ്യുന്ന എന്താണെന്നറിയാവോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ, എന്നെ ശക്തിപ്പെടുത്തുന്നവൻ ആരാണെന്നറിയോ? ദൈവ സാന്നിധ്യം എന്നെ ശക്തിപ്പെടുത്തും. അവൻ എന്നെ ശക്തിപ്പെടുത്തും. ഞാനാണ് പവർഫുൾ ആയിട്ടുള്ള ജീവിതമുള്ളയാൾ. എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു? എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? ഒരു കൂട്ടം കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഒന്ന്, വാട്ട് എവർ ട്രൂത്ത്, വാട്ട് എവർ നോബിൾ, വാട്ട് എവർ ഗുഡ്, യുനോ റൈറ്റ്, വാട്ട് എവർ ജസ്റ്റിസ്. നീതിയായത്, സത്യമായത്, രമ്യമായത്, കാമ്യമായത്, പുകഴ്ചയുള്ളത് ചിന്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നോട് കണ്ടും കേട്ടും ഗ്രഹിച്ചുമുള്ളത് പ്രവർത്തിക്കുക. ചിന്തിക്കുക, പ്രവർത്തിക്കുക. ചിലർ ഇന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഭയങ്കര പ്രവർത്തന, പക്ഷെ എന്ത് ചെയ്യില്ല? ചിന്തിക്കത്തില്ല. ചിന്തിക്കത്തില്ല, ഭയങ്കര പ്രവർത്തന ചിന്തിക്കത്തില്ല. തമ്പുരാന് കൂടിയിരിക്കാൻ പറ്റില്ല, തമ്പുരാൻ കൂടിയിരിക്കില്ല, പറ്റത്തില്ല, തമ്പുരാന് കൂടെ പോരാൻ സാധിക്കില്ല. ചിലരുണ്ട് ഒന്നും ചെയ്യത്തില്ല, ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒന്നും ചെയ്യത്തില്ല. ഞാനേ നമ്മുടെ സഭയിലൊക്കെയുള്ള ആളുകളായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ചിലർ ഭയങ്കര ഹെവി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വലിയ തലയുള്ള ആളുകൾ. അവരെന്ത് ചെയ്യുന്നറിയാവോ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഗോഡ്ഫ്രി ഞാൻ ഒന്നാം സങ്കീർത്തനം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ തീർന്നിട്ടില്ല, പുള്ളി ഒന്നും ചെയ്തിട്ടുമില്ല. ചിലരാണെങ്കിൽ ഭയങ്കര പ്രവർത്തനമാണ്, ഈ പയറുമണി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, അങ്ങോട്ട് എന്താ സോഡിയം വെള്ളത്തിലിടാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ, ഇങ്ങനെ അങ്ങനെ റാ എന്ന് പറഞ്ഞു കിടക്കും. എല്ലാം കഴിഞ്ഞ വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി, അങ്ങോട്ടാണ് കിടക്കുന്നത്, ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് അങ്ങ് മാറും ചെയ്യും. എന്താ കാര്യം എന്നറിയാവോ, എന്താ കാര്യം എന്നറിയാവോ, ചിന്തിക്കുന്നില്ല. നമ്മൾ ആരും കാറ്റിനാൽ ഉലയുന്ന ഓടയല്ല എന്ന് പറഞ്ഞാൽ, ഓക്കെ ഐ വോണ്ട് ടു കോൾ യുവർ അറ്റൻഷൻ ബിക്കോസ് വി ആർ സീയിങ് ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദ ഈ ഏജിൽ, നോ ലൈക്ക് മൈക്കിൾ ജാക്സൺ ഈസ് സിംഗ് ഇൻ അതർ സൈഡ് ആൻഡ് ദ അതർ സൈഡ് മാർട്ടിൻ റിക്കി മാർട്ടിൻ ദെൻ 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 ദാറ്റ് ഡാഷ് 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 എല്ലാവരും, സോ ദ ആർ ഹോൾഡിംഗ് ദ ഓക്കെ ഐ എം ടെല്ലിംഗ് ഫോർ യു റൈറ്റ് ദ ആർ ഹോൾഡിംഗ് ദ മൈക്ക് ആൻഡ് ഡൂയിങ് ദിസ് തിങ്സ് ലൈക്ക് ദാറ്റ് ഓക്കെ യു നോ യു ആർ സീയിങ് ദ സ്റ്റൈൽ വി കൻ ഡു എനിത്തിങ് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? തിങ്ക് അബൌട്ട് ഇറ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ്, ചിന്തിച്ച് യു മസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. എന്ത് ചിന്തിക്കണം? ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം, ഒരു ഇലസ്ട്രേഷൻ. ലൈക്ക് യു നോ ശദ്രക് മേശക് അബേദ്നെഗോ, ദർ ആർ ത്രീ യങ് മാൻ. അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ഈ ബിംബത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞു. വാട്ട് ദേ ഡിഡ്, ദ സ്റ്റാർട്ടഡ് ടു തിങ്ക്. ഫസ്റ്റ് അവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. ചിന്തിച്ചെന്തുവാ, ഒന്ന് സത്യമാണോ എന്ന് ചിന്തിച്ചു. അത് ഇസ് ഇറ്റ് ട്രൂ? അവരുടെ ദൈവത്തിൻ്റെ വചനം അവരോട് എന്തോ പറഞ്ഞു, നോ ഇറ്റ് ഈസ് നോട്ട് ട്രൂ, യു ഷുഡ് നോട്ട് ഒബേ, യു ഷുഡ് നോട്ട് വർഷിപ്പ് ദ ഐഡൽ. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ടു തിങ്ക് അഗൈൻ, ഇത് ഈസ് ഇറ്റ് നോബിൾ? എന്തായിരുന്നു ആൻസർ? എന്നോ നോ ഇറ്റ്സ് നോട്ട് നോബിൾ. ആൻഡ് ഈസ് ഇറ്റ് ഗുഡ്, ഗുഡ് ടു ഹിയർ? നോ. എല്ലാം ചോദിച്ചു, എല്ലാം ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം എന്താ? നോ. Then he started to act. എന്തായിരുന്നു ആക്ഷൻ? എന്തായിരുന്നു അറിയാവോ? നോ, വി വിൽ നോട്ട് വർഷിപ്പ് ദ ഐഡൽ. ഞാൻ ഈ ബിംബത്തെ എന്തു ചെയ്യില്ല, ഇനി ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിൽ പോലും ഞങ്ങളിതിനെ ഇതിനെ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞു. പകരം എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായി റിസൾട്ട്? എന്താന്ന് അറിയാവോ? സമാധാനത്തിന്റെ ദൈവം നോ അവരോടൊപ്പം അഗ്നിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചിന്തിച്ചു, ഞാൻ ഈ ഹല്ലേലൂയ പറയുന്നത് എല്ലാവരും കൂടെ പറയുമ്പോൾ പെട്ടെന്നങ്ങ് പറയല്ല, ചിന്തിച്ചേച്ചും കൊണ്ട് പറയാം, ഒന്ന് പറയാൻ പറ്റുമോ? എന്താ ഉണ്ടായത്? അവർ ചിന്തിച്ചു, ആ കോണ്ടെക്സ്റ്റിനെ മുഴുവൻ അപഗ്രഥിച്ചു. നല്ലതാണോ, നന്മയുള്ളതാണോ, ഗുഡ് തിങ് ആണോ, ജസ്റ്റ് ആണോ, അല്ലെങ്കിൽ നോബിൾ ആണോ, എല്ലാം ചിന്തിച്ചപ്പോൾ അവർക്ക് ഉത്തരം കിട്ടി, അല്ല അല്ലേ അല്ല, ഒരു യഹൂദനായി ഞാനിത് ചെയ്യാൻ പാടില്ല. ഉത്തരം കിട്ടിയപ്പോൾ ഉടനെ തന്നെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് അവരെന്ന് പറഞ്ഞു രാജാവിനോട്, ഇല്ല ഞങ്ങളിത് ചെയ്യത്തില്ല. പ്രതിഫലമായിട്ട് എന്താ ഉണ്ടായത്? വലിച്ചെറിഞ്ഞു അവരെ എവിടേക്ക്? തീയിലേക്ക്. പക്ഷെ നോക്കിയപ്പം ഒരാളും കൂടെ നടക്കുന്നു. See, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ. And you become a powerful person in the world. Nobody can challenge you. You will be the powerful person in your working place. And you will be the most powerful person in the college. No one can challenge you. Nobody can stand before you. No one can stand before you. Nobody can stand against you. You will be become a powerful person. Because അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ ദൈവം എന്നോട് കൂടെ, എന്നോട് കൂടെ. ഹല്ലേലൂയാ. കർത്താവേ, ഞങ്ങൾ നിന്നെ വാസ്തവമായി സ്തുതിക്കട്ടെ. ഞങ്ങളോട് കൂടെ നീ ഉണ്ട് എന്നുള്ളതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയാ. തകർക്കുന്ന രാജരാജൻ നമ്മോട് കൂടെ മുൻപിലായിട്ടുള്ളതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയാ. കർത്താവേ സ്തോത്രം. നന്ദിയോടെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ. Hallelujah. ദൈവം നമ്മോട് കൂടെ. Yes, Lord, we do worship you. Thank you, Jesus. Thank you. Thank you, Lord. Thank you, Lord. Thank you, Lord. ദൈവം നമ്മോട് കൂടെ. മൂന്നാമത്തെ ചിന്ത, നമ്മൾ ഇനി സമയം എത്രയുണ്ട്? ഫസ്റ്റ് സമയമുണ്ടോ? 10 more minutes. ഓക്കെ ഓക്കെ. മൂന്നാമത്തെ ചിന്ത, പെർഫോമിങ് ലൈഫ്. പെർഫോമിങ് ലൈഫ് നോക്കുക ഇവിടെ 19-ാം വാക്യത്തിൽ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിങ്കൽ പൂർണ്ണമായി തീർത്തു തരും. പെർഫോമിങ് ലൈഫ്, പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് എന്ത് എന്ത് ഏത് കാര്യവും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഒരു ഒരു മോഡുണ്ടാകണം ടു മെഷർ ഇറ്റ്. ഇപ്പോൾ 100 meter റേസ് എന്ന് പറഞ്ഞാൽ ദ മോഡ് മോഡ് എന്ന് പറയുന്നത് 100 meter ആണ് അവൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുവാനുള്ള മോഡ്. നമ്മൾ ജീവിതത്തെ ജീവിതത്തിൻ്റെ പെർഫോമൻസ് ഏത് മോഡിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? നമുക്കൊരാളെ നോക്കി വെച്ച് പറയണം, ഓക്കെ വെരി ഗുഡ്, നോക്ക് ആ അവൻ മിടുക്കനാ കേട്ടോ, ശരിക്കും പെർഫോം ചെയ്തു, സമ്മതിച്ചേ തീരുവാന. ഇല്ല, നമ്മൾ പറയാറില്ലേ, പ്രത്യേകിച്ച് മലയാളികളായുള്ള ആളുകൾ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഇവിടെ നിൽക്കുന്ന ആളുകൾ മറ്റുള്ളവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. നമ്മുടെ മോഡ് ഓഫ് മെഷർമെൻ്റ് എന്തുവാ? അവനേ എങ്ങനെ വന്ന ആളാ ഇങ്ങോട്ട്? ഇപ്പോൾ അവൻ്റെ അവന് 3 വീടുണ്ട്, $600,000 മൂന്ന് വീട്. നാട്ടിലാണെങ്കിലോ കൊച്ചുമുടുക്കനാ കേട്ടോ, 50 cents സ്ഥലം വാങ്ങി, കണ്ണായ സ്ഥലത്താണ് വാങ്ങിച്ചത്, അവിടെ താണ്ടെ വേറൊരു വീട് വെച്ചിരിക്കുന്നു. നമ്മളെന്തോ ഇതൊക്കെ കൂടി കണ്ടാൽ നമ്മളെന്തോ പറയും, അവനൊരു മിട്ടിക്കണെന്ന് പറയും. നമ്മുടെ മെഷർമെൻറ്റിൻ്റെ, നമ്മളൊരാളുടെ പെർഫോമൻസ് എപ്പോഴും മെഷർ ചെയ്യുന്നതിൻ്റെ മോഡ് എന്താ? ഹൗ വെൽത്ത് ഹീ ഈസ്. ആ മോഡാണോ ശരി? അല്ലാന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളങ്ങനെയേ അതൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ നമ്മൾ എടുത്ത് സംസാരിച്ചാൽ ഒരുപാട് സമയം നമ്മൾ പോയി പോകും. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമുക്കറിയാം ശരിയതാണെന്ന്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുക, ഗോഡ്ഫ്രി ഇതൊക്കെ പറഞ്ഞല്ലോ, കാശില്ലാത്തവന് വല്ല വിലയുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തോ ഉത്തരം പറയണം? സഹോദര, നീ പറഞ്ഞതാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. ഞാനതാ പറഞ്ഞ, ഇറ്റ്സ് എ ഇഷ്യൂ. ആ ഇഷ്യൂ ഡീൽ ചെയ്യണമെങ്കിൽ ഒരുപാട് നമ്മൾ എടുക്കേണ്ടി വരും. ഞാൻ അവിടേക്ക് അത് തൽക്കാലം പോകുന്നില്ല. എന്നാൽ നമുക്കറിയാം അതല്ല ശരിയായിട്ടുള്ള മെഷറിങ് മോഡെന്ന്. ഇവിടെ നോക്കുക, പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് നോട്ട് ബി എനി ലാക്കിങ് ഇല്ലേ, ഒന്നിൻ്റെയും കുറവുണ്ടാകാൻ പാടില്ല. അതായത് ഓടുന്ന ഒരാളാണെങ്കിൽ അവന് സ്റ്റാമിനയ്ക്ക് കുറവുണ്ടാകാൻ പാടില്ല, അവൻ ടൈം കീപ്പ് ചെയ്യുന്നതിൽ കുറവുണ്ടാകാൻ പാടില്ല, അവൻ്റെ എല്ലാ ഭാഗവും ശരിയായി ഫങ്ഷൻ ചെയ്താലേ അവനെന്ത് ചെയ്യാൻ പറ്റൂ, പെർഫോം ചെയ്യാൻ പറ്റൂ. അങ്ങനെ പെർഫോം ചെയ്യണമെങ്കിൽ മുടന്തില്ലാതെ അല്ലെങ്കിൽ കുറവില്ലാതെ ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ സപ്ലൈ ചെയ്യുവാൻ കഴിവുള്ള ആരെങ്കിലും കൂടെ ഉണ്ടാകണം അല്ലേ, ആരും കൂടെ ഉണ്ടാകണം. ഞാൻ പറയട്ടെ, ലോകത്തിൽ നമുക്ക് ശരിക്കും പെർഫോം ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ ആര് നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നറിയാവോ? ആരുണ്ടാകണം? തമ്പുരാൻ കൂടെ ഉണ്ടാകണം. തമ്പുരാൻ കൂടെ ഉണ്ടായാൽ ധൈര്യമായിട്ട് പെർഫോം ചെയ്യാം. There won't be any lacking. അവന്റെ സപ്ലൈ മുടങ്ങത്തില്ല. അവന്റെ സപ്ലൈക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും ഉണ്ടാകില്ല. പിന്നെയും പറഞ്ഞിട്ടുള്ള നമ്മൾ എങ്ങനെയാ, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങത്തില്ല, അവൻ മയങ്ങത്തില്ല. യഹോവനിന്റെ പരിപാലകൻ പകൽ, പിന്നെന്താ പറഞ്ഞു, പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ അവൻ നിന്നെ കണ്ണുകൊണ്ടവൻ നടത്തും, നിന്നെ ഉള്ളംകരത്തിൽ അവൻ വരച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ നമ്മെ പെർഫോം ചെയ്യിപ്പിക്കാൻ, ഇതെങ്ങനെയാണെന്നറിയാവോ, പണ്ട് എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്, ഒരു ചേട്ടൻ, ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടാണ്. ഒരു പ്രത്യേക പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞടാ, നീയേ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ടങ്ങ്. അന്ന് നല്ല രീതിയിലൊന്നല്ല, നല്ല ഉഷിരുള്ള സമയമാണ്. ഞാൻ DYF ഏരിയ സെക്രട്ടറി ആയിരുന്നു നാട്ടിലെ തൃശ്ശൂർ അയ്യന്തോള്. അപ്പം ആ സമയത്ത് ഒരു ചെറിയൊരു പ്രോബ്ലം ഞങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്നുണ്ടായി. അപ്പം എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ബാക്കപ്പ് വേണം. അപ്പം പുള്ളിക്കാരൻ വന്ന് എൻ്റെ ജ്യേഷ്ഠം വന്നിട്ട് പറഞ്ഞു, പുള്ളി എല്ലാം കൊണ്ടും നോക്കിയാൽ ഒരു കൊള്ളാം. പുള്ളി എന്നോട് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, വെച്ചങ്ങ് ആ നീക്കിയെന്ന് പറഞ്ഞു. ഞങ്ങൾ നല്ല നീക്കി നീക്കി എല്ലാം ക്ലിയറായി, ഒരു പ്രശ്നവും ഉണ്ടായില്ല. സി, ദൈവം നമ്മുടെ ഒപ്പം നിന്നിച്ച് പറയുക എന്താ പറയുന്നത്? ഐ വിൽ സപ്ലൈ അക്കോർഡിംഗ് ടു മൈ റിച്ചസ്നെസ്, ഗ്ലോറിയസ് റിച്ചസ്നെസ്. എൻ്റെ മഹത്വത്തിനനുസരിച്ച് ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരാം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ കിടക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ വാക്യം എടുത്ത് ഉപയോഗിക്കുന്നത് എവിടെയാ? നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡൊക്കെ കൂടി കൂട്ടിമുട്ടി ആകെ പ്രശ്നമാകുമ്പോൾ നമ്മൾ ഒറ്റ മുട്ടുകൂത്തിലാണ്. എന്നിട്ട് ഒറ്റ പ്രാർത്ഥനയാ, കർത്താവേ എൻ്റെ പ്രശ്നം മുഴുവൻ നീ ഇപ്പോൾ തീർത്തു തരണം. എന്നിട്ട് നമ്മൾ ഈ വാക്യം കൂടി അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യും. ഞാൻ മുരളിയോട് പറയട്ടെ, ആ വാക്യം അതിനുള്ളതല്ല കേട്ടോ. ഐ എം സോ സോറി ടു സേ ദാറ്റ്, ഈ വാക്യം അതിനു വേണ്ടിയുള്ളതല്ല. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം, വളരെ ശ്രദ്ധയോടെ നോക്കിക്കാട്ടെ. ഈ വാക്യം പറയുന്നിടത്ത് ഒരു പേര് പറയുന്നുണ്ട്, എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്നൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. എപ്പഫ്രോദിത്തോസ് രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെയും കാണാം അദ്ദേഹത്തെക്കുറിച്ച്. അദ്ദേഹം ഫിലിപ്പിയ സഭയിലുള്ള ഒരു വിശ്വാസിയാണ്. ഫിലിപ്പിയ സഭ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 വർഷം ഉണ്ടായിട്ടുള്ളൂ. ആ 3 വർഷം കൊണ്ട് പൗലോസ് അവിടെ ചെന്ന് പല കാര്യങ്ങളും അവരെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം, ആ പിന്നീട് ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ സഭയിലുള്ള വിശ്വാസികൾക്ക് ഒരു കാര്യം മനസ്സിലായി, യേശു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കണം. ആ സമയത്ത് ഇതുപോലെ ബൈബിളില്ല, സുവിശേഷം എന്ന് പറയുന്ന അങ്ങനെ ഒരു സെറ്റപ്പായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നും അവൻ്റെ മരണം മൂലം മാനവവർഗത്തിന് പാപത്തിൻ്റെ പരിഹാരമുണ്ടെന്നും മനസ്സിലാക്കിയ സഭ ഒരു കാര്യം തീരുമാനിച്ചു, കർത്താവിൻ്റെ വേലയിൽ നമ്മൾ എന്ത് ചെയ്യണം? പങ്കാളികളാകണമെന്ന് തീരുമാനിച്ചു. ഉടനെ തന്നെ ആ സഭയിൽ വലിയ ആരോഗ്യമൊന്നുമില്ലാത്ത, ഞാൻ പറഞ്ഞതിന് തെളിവുകളുണ്ട്, വലിയ ആരോഗ്യമില്ലാത്ത എഫ്എപ്രോദസ് എന്ന് പറയുന്ന ഒരു ദൈവ ഒരു സാധാരണ വിശ്വാസി അവൻ മുൻപിട്ടിറങ്ങി. എന്നിട്ട് പറഞ്ഞ്, സഹോദരന്മാരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കി എടുത്ത് ഈ പൗലോസിനെ സഹായിക്കണം. പൗലോസ് മാസിഡോണിയയിൽ പോയിരിക്കുകയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. അവിടേക്ക് ഈ എപ്പഫ്രോദിത്തോസ് സഹോദരന്മാരെയൊക്കെ ഉത്സാഹിപ്പിച്ച് ഫണ്ട് റേസ് ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. പൈസ റേസ് ചെയ്ത്, അന്നത്തെ പൈസ എന്ന് പറയുന്ന ബാറ്റർ സിസ്റ്റമാണ്. ബാറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അധികം നാണയം ഉപയോഗിക്കുന്നില്ല. ഒരുത്തൻ കുമ്പളങ്ങ കൊണ്ടുവരും, വേറൊരുത്തൻ മത്തങ്ങ കൊണ്ടുവരും, ചേന കൊണ്ടുവരും. അപ്പോൾ ഈ എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്നയാൾ അതെല്ലാം കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റ് കാശാക്കി ആ കാശ് അയച്ചു കൊടുത്തു. അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ എവിടെ പോയേ പറ്റില്ല, പോസ്റ്റ് ഓഫീസിൽ പോകാനൊന്നും പറ്റില്ല. 48-ഓ 49-ഓ ദിവസം യാത്ര ചെയ്ത് പൗലോസിൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുത്തു. ഇത് എത്തിച്ചു കൊടുത്ത് വെച്ച് കുറച്ച് ദിവസം പുള്ളി അവിടെ നിന്നു. അവിടെ നിന്നതിന് ശേഷം എന്തുണ്ടായെന്നറിയോ, പെട്ടെന്ന് പുള്ളിക്ക് രോഗം പിടിച്ചു, മരിക്കാറായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആരോഗ്യമില്ലാത്ത ആളാണെന്ന്. ഈ ആളെ നോക്കിക്കൊണ്ട് എല്ലാവരും കൂടി എന്തോ പറയും, വേറെ വല്ല പണിയുണ്ടോ പുള്ളിക്കാരൻ, അവിടെ ചുമ്മാ എങ്ങാണ്ട് മിണ്ടാടിരുന്നാ പോരേന്ന്. പൗലോസ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമോ, എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും സ്വർഗത്തിലെ അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. എന്തിനാണെന്നറിയാവോ, ഏത് ബുദ്ധിമുട്ടിനെ പറഞ്ഞതറിയാവോ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. ആ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വിനയത്തോടെ ചോദിക്കട്ടെ, വളരെ വിനയത്തോടെ. ഞാനൊരു സുവിശേഷകനാണ് കേട്ടോ, ഞാനൊരു സുവിശേഷകനാണ്. എനിക്ക് അല്പം പോലും ലജ്ജയില്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് തരണമെന്നോ. ഞാൻ അതുമല്ല ഞാൻ പറയുന്നത് കേട്ടോ, യേശു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഏറ്റവും അവസാനം യേശു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പൈസ കൊടുത്തിട്ടോ അധ്വാനിച്ചിട്ടോ നിങ്ങൾ യാത്ര ചെയ്തിട്ടോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായതെന്നാ? എന്നാ ഉണ്ടായത്? യേശു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ശാരീരികമായി അധ്വാനിച്ചിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഷോ, കാലത്തൊട്ടിട്ട് വണ്ടി ഓടിച്ചതാണ്, ഐ ആം സോ ടയേർഡ് എന്ന് യേശു കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പറഞ്ഞതെന്നാ? എന്നാ യേശു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പേഴ്സണൽ $1,000 ആയിരുന്നു നിങ്ങളുടെ ബജറ്റ്. $1,000 ഉണ്ടെങ്കിൽ ഞെക്കി പിടിച്ച് കാര്യങ്ങൾ തീർക്കാൻ പറ്റൂ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഒരു $100 കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എക്സ്ട്രാ ചിലവായി. അപ്പോൾ നമ്മൾ പറയും, യേശു കർത്താവ് എൻ്റെ കയ്യിൽ 900 ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടായല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞത് എന്നാ? അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടായെങ്കിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ, മഹത്വപ്പെടുത്തുകയാ. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ ദൈവമോ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നിങ്ങൾക്ക് കർത്താവിനെ ഒന്ന് ചലഞ്ച് ചെയ്യാമോ? മലാക്കിയുടെ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഒന്ന് തോൽപ്പിക്കാമോ? ഈ രാജ്യം മുഴുവൻ കുലുക്കിയേച്ച് നിങ്ങൾക്ക് ഇടം മതിയാകാത്തോളം സ്വർഗീയ ഗവൺമെന്റ് അനുഗ്രഹത്തെ ചൊരിയുകയില്ലയോ? നിനക്ക് മതിയാകുവോളം ആരോഗ്യമായി തരത്തില്ലയോ? നമ്മുടെ വിശ്വാസികൾ പണ്ടത്തെ അപ്പച്ചന്മാർക്കൊന്നും എന്താ ഡയബറ്റിക്സും ഈ പറഞ്ഞ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. എന്താ കാര്യം അറിയാവോ? അവരുടെ സ്വെറ്റ് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം അവൻ്റെ ബുദ്ധിമുട്ട് തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, ഹല്ലേലൂയ, തള്ളി വണക്കാമോ? പ്രാർത്ഥിക്കാം നമുക്ക്. ഹൃദയ നുറുക്കത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ, അന്തരങ്ങളെ തുറന്ന് അവനെ സ്തുതിച്ചാട്ടെ. കർത്താവേ സ്തോത്രം, സ്തോത്രം കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഈ രാത്രിയിലെ വ്യക്തിപരമായി തന്നെ സംസാരിക്കണം. ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം, സ്തോത്രം. ഈ സഭ ഇവിടെ കത്തി ജ്വലിക്കുവാനായിട്ട്, യേശു കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനായിട്ട്, വലിയ വലിയ മഹത്വത്തോടെ, അതീവ മഹത്വത്തോടെ പിശാച് വെട്ടേറ്റ് വീഴുന്നത് കാണുവാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ നിന്നെ വാഴ്ത്തട്ടെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തട്ടെ കർത്താവേ. ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നെ ഉയർത്തുന്നു, ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വത്തോടെ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പീസ്ഫുൾ ലൈഫ് ഞങ്ങൾക്ക് വേണം കർത്താവേ, സമാധാനപൂർണമായ ഒരു ജീവിതം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം പവർഫുൾ ലൈഫായി തീരട്ടെ, ഞങ്ങളുടെ ജീവിതം പവർഫുൾ ആയി തീരട്ടെ, ഞങ്ങളുടെ ജീവിതം ശക്തിയുള്ളതായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് താ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് താ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് താ. നീ ഞങ്ങളുടെ വലതുഭാഗത്തുണ്ട് എന്നുള്ള വിശ്വാസത്തെ ഞങ്ങൾക്ക് താ. ഞങ്ങളുടെ ശത്രുഭയത്തെ മാറ്റിത്താ കർത്താവേ. ഞങ്ങൾ പലരെയും പേടിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്നവനെ പേടിക്കുക, ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവനെ ഞങ്ങൾ പേടിക്കുക, ഞങ്ങളുടെ ബോസിനെ ഞങ്ങൾക്ക് ഭയമാ, പലരെയും ഞങ്ങൾക്ക് പേടിയാ. നെവർ. ഞങ്ങളുടെ തല എവിടെയും കുനിയാതെ വണ്ണം ഞങ്ങളെ നിർത്തുവാൻ കഴിവുള്ള വലിയവനായ ദൈവം ഞങ്ങളുടെ ഒപ്പമുണ്ടല്ലോ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഈ ജീവിതത്തിൽ പെർഫോം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജോലി രംഗങ്ങളിൽ ഞങ്ങൾ പെർഫോം ചെയ്യട്ടെ, ഞങ്ങളുടെ ഓഫീസുകളിൽ ഞങ്ങൾ പെർഫോം ചെയ്യട്ടെ, ഞങ്ങൾ പഠിക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങൾ പെർഫോം ചെയ്യട്ടെ. ഞങ്ങളാകട്ടെ അവിടുത്തെ ബെസ്റ്റ് വൺ, ഞങ്ങളാകട്ടെ അവിടുത്തെ അപ്രീസിയേഷൻ നൽകുന്ന ആളുകള്. ഞങ്ങൾ ഇപ്പോഴും ജാതികളുടെ മുമ്പിൽ തലകുനിയ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളുടെ തല കുനിഞ്ഞു പോകുന്നുണ്ട് കർത്താവേ. ഞങ്ങൾ പെർഫോം ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കുറവുകളെ യാഗപീഠത്തിന്മേൽ വെക്കാമോ? ശാന്തമായിട്ട് നമുക്ക് നമ്മുടെ കുറവുകളെ യാഗപീഠത്തിന്മേൽ വെക്കാമോ? എനിക്കൊരു പാട്ടിൻ്റെ വലിയ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ഒരു പാട്ടുകാരനല്ല, എനിക്കറിയില്ല നിങ്ങൾക്കത് അറിയുമോ എന്ന്. യാഗപീഠത്തിന്മേൽ എന്നെ മുറ്റും, ഞാനിതാ വയ്ക്കുന്നു, തീക്കായി ഞാൻ കീഴുന്നു, തീയിറങ്ങി എന്നെ ദഹിപ്പിക്കണമേ. കർത്താവേ സ്തോത്രം. ശാന്തമായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് യേശു കർത്താവേ, ഞങ്ങളൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല, എന്നാൽ കർത്താവേ നീ ഞങ്ങളോടൊക്കെ വ്യക്തിപരമായിട്ട് ഇടപെട്ടല്ലോ, എന്നോടും കർത്താവേ നീ ഇടപെട്ടല്ലോ. സ്തോത്രം. ഈ നല്ല പരിശുദ്ധ സ്ഥലത്ത് കർത്താവ് നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിട്ട് പ്രാർത്ഥിക്കാമോ? എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ഒരു നിമിഷം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന സമാധാനം വേണം. ഞങ്ങളുടെ ജീവിതം പവർഫുള്ളാകണം കർത്താവേ. ഞങ്ങളുടെ ജീവിതം പെർഫോം ചെയ്യപ്പെടുന്ന ജീവിതമാകണം.
ഹൃദയപൂർവ്വം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നത് അറിയുവാനായി, തൊട്ടറിയുവാനായിട്ട് ഇടയായിത്തീരട്ടെ.